മത്തായി സുവിശേഷം 27 അധ്യായത്തിൻ്റെ 62 മുതൽ 28 അധ്യായത്തിൻ്റെ 15 വരെ. ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നുകൂടി, "യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക" എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, "കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പുവരുത്തുവിൻ" എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേലിരുന്നിരുന്നു. അവൻ്റെ രൂപം മിന്നലിന് ഒത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട്, "ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ." അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറവിൻ. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും, ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു" എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവൻ്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ പോയി. എന്നാൽ യേശു അവരെ എതിരേറ്റു, "നിങ്ങൾക്ക് വന്ദനം" എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്ന് അവൻ്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. യേശു അവരോട്, "ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവിൻ, അവിടെ അവർ എന്നെ കാണും." അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവിൻ. വസ്തുത നാടുവാഴിയുടെ സന്നിധിയിൽ എത്തിയെങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു. യേശു ജീവിച്ചിരുന്നപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ യേശുവിൻ്റെ ശത്രുക്കളായ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും നന്നായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് യേശുവിൻ്റെ മരണശേഷം, തൻ്റെ ശവസംസ്കാരത്തിനും ശേഷം, പീലാത്തോസിൻ്റെ അടുത്തു പോയി കല്ലറയ്ക്ക് കാവൽ വയ്ക്കണമെന്ന് പറഞ്ഞത്. യേശു 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പഠിപ്പിച്ചിരുന്നു എന്ന് യേശുവിൻ്റെ ശത്രുക്കൾ മനസ്സിലാക്കിയിരുന്നു. അവർ കൃത്യം 3 ദിവസം കല്ലറയ്ക്ക് കാവൽ നിർത്തണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞത് യേശുവിൻ്റെ ശത്രുക്കൾ പോലും ഓർത്തിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന പല ആളുകളുമുണ്ട്. അവരൊക്കെ യേശു ഒരു നല്ല ഗുരുവാണ്, പ്രവാചകനാണ് എന്നൊക്കെ പറയുന്നു. എന്നാൽ ഒരു നല്ല ഗുരുവും ദൈവത്തിൽ നിന്ന് വന്ന പ്രവാചകനുമാണെങ്കിൽ എങ്ങനെ തൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് കള്ളം പറയാൻ സാധിക്കും? ഇത് യേശുവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞതല്ല, യേശുവിൻ്റെ ശത്രുക്കൾ പറഞ്ഞതാണ്. ആ ചതിയൻ 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. അതവർ ഓർത്തിരുന്നു. യേശുവിൻ്റെ ശരീരം ശിഷ്യന്മാർ മോഷ്ടിച്ചുകൊണ്ടുപോയാൽ അവർ വീണ്ടും ഇങ്ങനെ ഒരു കള്ളക്കഥ പ്രചരിപ്പിക്കും എന്നാണ് അവർ ഭയപ്പെട്ടത്. അതുകൊണ്ട് പീലാത്തോസിൻ്റെ അടുത്തുപോയി അവർ സഹായം അഭ്യർത്ഥിച്ചു. ശവത്തിന് പട്ടാളക്കാവൽ വേണമോ? ഒരുപക്ഷെ അല്പം പരിഹാസത്തോടുകൂടി പീലാത്തോസ് അവരോട് പറഞ്ഞു, "ഞാൻ ആളെ തരാം, നിങ്ങൾക്ക് വേണ്ടതൊക്കെ പോയി ചെയ്തുകൊള്ളൂ." അവർ കല്ലറയ്ക്ക് കാവൽ വെച്ചു, അതിൽ ഗവൺമെൻറ്റിൻ്റെ സീലും വെച്ചു. എന്നാൽ 3 ദിവസം കഴിഞ്ഞ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. താൻ ഉയർത്തെഴുന്നേറ്റത് ദൂതൻ വന്ന് കല്ലറയുടെ വാതിൽക്കലിരുന്ന കല്ല് മാറ്റിയതുകൊണ്ടോ ഭൂകമ്പം കൊണ്ടോ അല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ദൂതൻ വന്ന് കല്ല് മാറ്റുമ്പോഴാണ് ഈ ഭൂകമ്പം ഉണ്ടാകുന്നത്. ആ കല്ല് മാറ്റി കല്ലറ തുറന്നത് യേശുവിന് പുറത്തിറങ്ങുവാൻ വേണ്ടിയായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ യേശു ഉയർത്തെഴുന്നേറ്റിരുന്നു. ആ കല്ലറ തുറന്നിട്ടത് യേശുവിൻ്റെ ശിഷ്യന്മാർക്കും സംശയമുള്ളവർക്കും കാണുവാൻ വേണ്ടിയാണ്. ഒരു കല്ലറ അവിടെ തുറന്നു കിടക്കുന്നു, യേശുവിൻ്റെ കല്ലറ. ഈ കല്ലറ തുറന്നു കിടക്കുന്നത് നമ്മെ ചില സത്യങ്ങൾ പഠിപ്പിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് യേശു താൻ ജീവിച്ചിരുന്നപ്പോൾ താൻ പഠിപ്പിച്ച കാര്യങ്ങൾ സത്യമായിരുന്നു എന്ന് ഈ ഒഴിഞ്ഞ കല്ലറ നമ്മെ പഠിപ്പിക്കുന്നു. യേശു തന്നെയാണ് താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞത്. താൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ പിന്നെ താൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം നമുക്ക് തള്ളിക്കളയാം. എന്നാൽ താൻ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് തൻ്റെ പഠിപ്പിക്കലുകളെല്ലാം സത്യമാണ്. രണ്ടാമത്, യേശു തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തെളിയിക്കുന്നു. യേശു ദൈവപുത്രനാണ്, ദൈവത്തിൽ നിന്ന് വന്നവനാണ് എന്ന് പല പ്രാവശ്യം പറഞ്ഞു. സ്വർഗത്തിലെ ദൈവം തൻ്റെ പിതാവാണ് എന്നും യേശു പറഞ്ഞു. തൻ്റെ ഈ അവകാശവാദം ശരിയാകണമെങ്കിൽ തൻ്റെ മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും താൻ പറഞ്ഞത് സത്യമാകണം. പുനരുത്ഥാനം സത്യമല്ലെങ്കിൽ യേശു തന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സത്യമാവില്ലല്ലോ. അതുകൊണ്ട് യേശുവിൻ്റെ ഒഴിഞ്ഞ കല്ലറ നമ്മെ പഠിപ്പിക്കുന്നത് യേശു തന്നെക്കുറിച്ച് പറഞ്ഞതെല്ലാം സത്യമാണ് എന്നാണ്. എന്തൊക്കെയാണ് യേശു തന്നെക്കുറിച്ച് പറഞ്ഞത്? മഹാപുരോഹിതൻ യേശുവിനെ വിസ്തരിക്കുന്ന സമയത്ത് അവനോട് ചോദിച്ചു, നീ വന്യനായവൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നുവോ? യേശു പറഞ്ഞു, ഞാനാകുന്നു. അത് കേട്ടപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം, ഇവൻ കേവലം മനുഷ്യനായിരിക്കെ ദൈവമാണ് എന്ന് അവകാശപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുവിൻ്റെ ഒഴിഞ്ഞ കല്ലറ നമ്മോട് പറയുന്നു, യേശു ദൈവമാണ്. പിതാവായ ദൈവം യേശുവിനെക്കുറിച്ച് പലപ്പോഴായി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പൻ. സ്വർഗത്തിൽ നിന്നാണ് ഈ ശബ്ദങ്ങൾ കേട്ടത്. സ്വർഗത്തിൽ നിന്ന് ദൈവം നേരിട്ട് പറഞ്ഞ ശബ്ദങ്ങളാണിത്. യേശുവിൻ്റെ പുനരുത്ഥാനം, പിതാവായ ദൈവം യേശുവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് നമ്മൾ അറിയിക്കുന്നു. തൻ്റെ അഭിഷിക്തനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കയില്ല എന്ന് സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ടല്ലോ. അത് യേശുവിൻ്റെ കാര്യത്തിൽ നിവൃത്തിയായി. യേശുവാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ അഭിഷിക്തൻ. നാലാമതായി, യേശുവിൻ്റെ ഒഴിഞ്ഞ കല്ലറ താൻ നമ്മെ രക്ഷിക്കുവാൻ ശക്തനാണ് എന്ന് തെളിയിക്കുന്നു. മനുഷ്യൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് മരണത്തെയാണ്. ബാക്കി എല്ലാറ്റിനെയും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ തോൽപ്പിക്കാൻ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മരണം, അതിൻ്റെ മുമ്പിൽ മനുഷ്യൻ ഇന്നും ഭയത്തോടെ നിൽക്കുന്നു. എന്നാൽ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു മരണത്തിൻ്റെ മേൽ വിജയം വരിച്ചിരിക്കുന്നു. യേശുവിന് മാത്രമേ മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയൂ. അവനാണ് അതിന് ശക്തൻ. യേശുവിൻ്റെ തുറന്ന കല്ലറ അത് നമ്മെ കാണിക്കുന്നു. മരണമാണ് നമ്മെ ഏറ്റവും ഭയപ്പെടുത്തുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റത് മൂലം മരണത്തിൻ്റെ മേൽ ഭയമില്ലാതെ ജീവിക്കുവാനുള്ള ശക്തിയും യേശുവിൽ വിശ്വസിക്കുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് താൻ നൽകുന്നു. മരണത്തിൻ്റെ മേൽ വിജയവും മരണത്തിൻ്റെ മേൽ ഭയമില്ലാത്തതുമായ ജീവിതം നയിക്കുവാൻ യേശുവിൻ്റെ ഒഴിഞ്ഞ കല്ലറ നമ്മെ സഹായിക്കുന്നു. ഇതൊക്കെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചുള്ള നല്ല സന്ദേശങ്ങളാണ്. എന്നാൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അപ്പോസ്തലനായ പൗലോസ് ഗ്രീസിലെ ഏഥൻസിൽ അവിടെയുള്ള തത്വജ്ഞാനികളുമായി സംസാരിക്കുമ്പോൾ താൻ അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടേണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. യേശുവിൻ്റെ ഒഴിഞ്ഞ കല്ലറ പുനരുത്ഥാനത്തിൻ്റെ മുന്നറിയിപ്പാണ്. പുനരുത്ഥാനം ഒരു നല്ല വാർത്തയാണ് എന്നാണ് ഈസ്റ്റർ ദിവസത്തിൽ നാം എല്ലാവരും പറയുക. എന്നാൽ എല്ലാവർക്കും പുനരുത്ഥാനം ഒരു നല്ല വാർത്തയല്ല. യേശുവിൽ വിശ്വസിച്ച് പാപങ്ങളെക്കുറിച്ച് ഏറ്റുപറഞ്ഞ് നിത്യജീവൻ്റെ അവകാശികളായി മരിക്കുന്നവർക്ക് പുനരുത്ഥാനം ഒരു നല്ല വാർത്ത തന്നെയാണ്. എന്നാൽ യേശുവിൽ വിശ്വസിച്ച് നിത്യജീവൻ ലഭിക്കുവാനുള്ള സുവിശേഷ സന്ദേശം നിരസിച്ചവർ, ദൈവത്തിൻ്റെ ആഹ്വാനം അനുസരിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിക്കാൻ മനസ്സില്ലാഞ്ഞവർ, യേശുവിനെ നിരസിച്ചവർ, അവരെ സംബന്ധിച്ചിടത്തോളം പുനരുത്ഥാനം ഒരു നല്ല ദിവസമല്ല. പുനരുത്ഥാനം ഒരു ന്യായവിധിയുടെ ദിവസമാണ്. യേശുവിൽ വിശ്വസിച്ചവരും അല്ലാത്തവരും ഉയർത്തെഴുന്നേൽക്കും. അതിൻ്റെ തെളിവ് കൂടിയാണ് യേശുവിൻ്റെ പുനരുത്ഥാനം. പ്രിയ സുഹൃത്തെ, താങ്കൾ യേശുവിൽ വിശ്വസിച്ച് പാപമോചനം നേടിയിട്ടുണ്ടോ? മരണഭയത്തിൽ നിന്നും താങ്കൾ മുക്തി നേടിയിട്ടുണ്ടോ? എങ്കിൽ പുനരുത്ഥാനം ഒരു നല്ല വാർത്ത, അല്ലെങ്കിൽ പുനരുത്ഥാനം ഒരു മുന്നറിയിപ്പാണ്.
ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 0988021957 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ വീണ്ടും 0988021957.